നമുക്കൊരു പ്രാവശ്യം കൂടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ലേക്കും പോകാം. നമ്മുടെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ സബ്ജക്റ്റ് യേശു പഠിപ്പിച്ചതെല്ലാം എന്നാണ്, അല്ലെങ്കിൽ യേശു തന്ന മഹാദൗത്യം പൂർത്തിയാകേണ്ടതിനെക്കുറിച്ചാണ്. ഈ മഹാദൗത്യം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അനേക വിശ്വാസികളും ചിന്തിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അവരാ മഹാദൗത്യത്തിൻ്റെ പകുതി ഭാഗമേ നിറവേറ്റുന്നുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ രണ്ടാം ഭാഗം പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. ഒന്നാം ഭാഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷീകരണം നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു കണ്ടെത്തുക, ഒരിക്കലും സുവിശേഷം കേൾക്കാത്തവരെ അത് അറിയിക്കുക. എന്നാൽ ഈ രണ്ടാം ഭാഗവും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ മഹാദൗത്യത്തിൻ്റെ ഒരു ഭാഗം മറ്റേതിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ നാം ആരാണ്? എന്നാൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, ഒന്നാമത്തെ ഭാഗം പൂർത്തീകരിക്കുന്ന പല ആളുകളും രണ്ടാം ഭാഗവും നിവർത്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത കാണുന്നില്ല. അതിനേക്കാളും ദുഃഖകരമായ കാര്യം, ഒന്നാം ഭാഗം പൂർത്തീകരിക്കുന്ന പലരും രണ്ടാം ഭാഗം പൂർത്തീകരിക്കുന്നവരെ അവജ്ഞയോടെ കാണുന്നു എന്നതാണ്. നാം താഴ്മയുള്ളവരാണെങ്കിൽ നാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടുദാസന്മാരാണെന്ന് കാണാൻ കഴിയും. ഒരാളെപ്പോലെ തന്നെ മറ്റേയാളും പ്രധാനപ്പെട്ടതാണെന്ന്. ഒരു മനുഷ്യൻ പുറത്തുപോയി യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആളുകളോട് യേശുക്രിസ്തു അവർക്കായിട്ട് മരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരാൾ പോയി യേശു പഠിപ്പിച്ചതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് അവരെ ഒരു ശിഷ്യനാക്കിക്കൊണ്ട് ആ വേല തികയ്ക്കുന്നതും. ഒന്നാമത്തെ ഭാഗം ചെയ്യുന്നത് വളരെ ഉത്സാഹമുള്ള കാര്യമാണ്. കാരണം ഒത്തിരി അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. സുവിശേഷീകരണവും സുവിശേഷ പ്രവൃത്തികളും ഒത്തിരി നല്ല ഉത്സാഹിപ്പിക്കുന്ന കഥകളുണ്ടാക്കും. ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതുപോലെ നിങ്ങൾക്ക് പറയാൻ ഒത്തിരി കണക്കുകൾ കാണും. സുവിശേഷകർക്ക് അവരെത്ര ആളുകളെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നെന്ന് പറയാൻ കാണും. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട് ഒരാളെ ശിഷ്യനാക്കുന്ന കാര്യം ചെയ്യുന്നവനോ? അവന് കണക്ക് പറഞ്ഞ് അഭിമാനിക്കാൻ വകയില്ല. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, ആ മനുഷ്യൻ മറ്റു മനുഷ്യന്റെ പ്രശംസയില്ലാതെ വിശ്വസ്തയോടെ ജോലി ചെയ്തതായിട്ട് കാണാം ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊണ്ട്. പൊതുവെ ക്രിസ്ത്യാനികൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ അവർക്ക് അവർ ചെയ്ത ശുശ്രൂഷയുടെ നമ്പർ പറയാൻ കഴിയും. അതുകൊണ്ടാണ് മർക്കോസ് 16:15 പറയുന്ന മഹാദൗത്യം കൂടുതൽ അറിയപ്പെടുന്നത്. മത്തായി 28:19-20 അവിടെ ഇതാണ് പറയുന്നത്, യേശു പഠിപ്പിച്ചതെല്ലാം അവൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കണമെന്ന്. ഉദാഹരണത്തിന്, നിങ്ങൾ 25 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ സുവിശേഷ വല ചെയ്യുന്നു. നിങ്ങളൊരു സുവിശേഷനാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷെ ഇങ്ങനെ പറയാനായിട്ട് കഴിയും, നിങ്ങളെ 1000 അല്ലെങ്കിൽ 10000 ആളുകളെ യേശുവിങ്കിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ നിങ്ങൾ ആ 25 ഒരു കൂട്ടം ആളുകളെ, അവരിതുവരെ ശിഷ്യന്മാരായിട്ടില്ല, അവരെ യേശു പഠിപ്പിച്ചതെല്ലാം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കണക്ക് പറയാനായിട്ട് അധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരെ സൃഷ്ടിക്കും. അവരെ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ മെച്ചപ്പെട്ട സാക്ഷികളായിരിക്കും. അവരെ ദൈവത്തിന് പിശാചിന് മുമ്പ് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അവർ ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്ന് അവർക്ക് യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ കഴിയും. അതിന് സ്വർഗത്തിൽ മഹത്വം ലഭിക്കും, ഭൂമിയിലല്ല. നിങ്ങളെ നിങ്ങളുടെ കൂട്ടുവേലക്കാരുടെ അല്ലെങ്കിൽ കൂട്ടു ക്രിസ്ത്യാനികളുടെ മഹത്വം അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ മഹാദൗത്യത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ താല്പര്യം ഉണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്ക് പറയാനായിട്ടൊന്നും കാണത്തില്ല. ഒന്നാം ഭാഗത്തിലുള്ള താല്പര്യം നിങ്ങൾ മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുകയും നിങ്ങൾക്ക് സംഖ്യകൾ പറയാൻ കഴിയുന്നതുകൊണ്ടായിരിക്കാം. പഴയ നിയമ പ്രവാചകന്മാർ അവരറിയപ്പെട്ടവരായിരുന്നില്ല. കള്ളപ്രവാചകന്മാർ ഇസ്രയേലിൽ അറിയപ്പെടുന്നവരായിരുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസം ഇതാണ്, കള്ളപ്രവാചകന്മാർ മനുഷ്യൻ കേൾക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതാണ് അവരോട് പറയുന്നത്. സത്യപ്രവാചകന്മാർ അവർ കേൾക്കേണ്ട കാര്യമാണ് അവരോട് പറയുന്നത്. മിക്ക സമയത്തും അത് ദൈവത്തിൽ നിന്നുള്ളൊരു ശാസനയായിരിക്കും. അവരുടെ ലോകമയത്വം, വിഗ്രഹാരാധന, വ്യഭിചാരം, ദൈവത്തിൽ നിന്ന് അവർ ദൂരേക്ക് പോകുന്നതിനെക്കുറിച്ച്, ഇതിൽ നിന്ന് മാനസാന്തരപ്പെടാനായിട്ട് ദൈവം അവരെ വിളിക്കും. അതുകൊണ്ട് യഥാർത്ഥ പ്രവചനം ഒരിക്കലും അംഗീകരിക്കപ്പെട്ടില്ല. പുതിയ നിയമത്തിലാകട്ടെ, പഴയ നിയമത്തിലാകട്ടെ, പുതിയ നിയമത്തിലെ പ്രവാചക ശുശ്രൂഷ ഇതുതന്നെയാണ്, ദൈവജനത്തെ മടങ്ങി വരാനായിട്ട് വിളിക്കുകയാണ്. തന്നിലേക്ക്, തൻ്റെ വചനത്തിലേക്ക്, തൻ്റെ വചനം അനുസരിക്കുന്നതിലേക്കുള്ള വിളിയാണ്. യേശു പഠിപ്പിച്ചതെല്ലാം അനുസരിക്കാനായിട്ടുള്ള ഒരു വിളിയാണത്. അതുകൊണ്ടത് സുവിശേഷീകരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം സുവിശേഷകരെ കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ തന്നെ പണിയാൻ കഴിയില്ല. ഒരു ഉദാഹരണത്തിന്, സുവിശേഷീകരണം ഇതാണ്, അത് നിശ്ചയമായിട്ടും ഈ മഹാദൗത്യത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. മർക്കോസ് 16:15 നമുക്കിങ്ങനെ പറയാം, ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണമെടുത്ത് നമ്മുടെ വായിലേക്ക് വെക്കുന്ന പോലാണ്. സുവിശേഷീകരണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരാളെ ക്രിസ്തുവിൻ്റെ ശരീരമാക്കുന്നതാണ്. അതാണ് സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ. ഒരു അവിശ്വാസി വിഗ്രഹത്തെ ആരാധിക്കുന്നവനോ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവനോ അവനെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു. ഇതാണ് സുവിശേഷീകരണം ചെയ്യുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ പറയാം, ഒരു പ്ലേറ്റിൽ ഇരിക്കുന്ന ഭക്ഷണം അത് ഇപ്പം എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല, അതിനെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്നു. ഇങ്ങനെയാണ് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ നാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്നത്. ഇതങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ ആ ഭക്ഷണം കാണുന്നു, എൻ്റെ കൈകൊണ്ട് ഞാനത് എടുക്കുന്നു, ഞാനത് എൻ്റെ വായിലേക്ക് വെക്കുന്നു. ഇതാണ് സുവിശേഷീകരണം. ഒരു അവിശ്വാസിയെ എടുത്ത് അവനെ ക്രിസ്തുവിലാക്കുന്നു. എന്നാൽ ഈ ഭക്ഷണം എൻ്റെ വായിൽ ഇരുന്നാൽ അതൊരിക്കലും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകില്ല, അതെൻ്റെ വായിലിരുന്ന് ചീഞ്ഞു പോകും, അങ്ങനെ ഞാനത് തുപ്പിക്കളയും. അനേക ആളുകളും ഇതുപോലെ തങ്ങളുടെ കൈകൾ ഉയർത്തി തീരുമാനത്തിൻ്റെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് ക്രിസ്തുവിങ്കിലേക്ക് വരുന്നവർ ഇതുപോലെ വായിൽ വെച്ചിരിക്കുന്ന ആ ഭക്ഷണത്തെ പോലെയാണ്. നിങ്ങൾ പോയി ഈ കാർഡിൽ ഒപ്പിട്ട് 500 പേരെ നോക്കിയാൽ അവർ ഒരാളായിരിക്കും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, ബാക്കി 499 പേരും നഷ്ടപ്പെട്ടു പോയി. ഇതാണ് മിക്കപ്പോഴും നടക്കുന്നത്. ആ ഭക്ഷണം അവൻ്റെ വായു വെച്ചുകൊണ്ട് കാര്യമില്ല, അത് ചവയ്ക്കണം, പല്ലുകൾ അത് ചവച്ചരയ്ക്കണം, എൻ്റെ തൊണ്ടയിൽ കൂടി അത് എൻ്റെ വയറ്റിലേക്ക് പോകണം, അവിടെ പലതരത്തിലുള്ള ആസിഡുകൾ ആ ഭക്ഷണത്തിന്മേൽ വന്ന് അത് ഇനി ഒരിക്കലും ചപ്പാത്തിയോ ചോറോ ഉരുളക്കിഴങ്ങോ അല്ലാതാക്കും, അതങ്ങനെ മറ്റൊരു വസ്തുവായിട്ട് മാറ്റപ്പെടും. അങ്ങനെ ദഹന പ്രക്രിയയുടെ പല കാര്യങ്ങൾ നടന്നതിന് ശേഷം അതെൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അങ്ങനെയാണത്. ഇത് അതിൻ്റെ ആദ്യ ഭാഗമാണ്. ഞാൻ എൻ്റെ കൈകൊണ്ടെടുത്ത് അതെൻ്റെ വായി വെച്ച് അതാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അത് ഏറ്റെടുക്കും. കൈക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ അത് ചെയ്യുന്നു. അതൊരു സുവിശേഷകന് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. അതാണ് പ്രവാചക ശുശ്രൂഷ, പഠിപ്പിക്കുന്ന ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ. അങ്ങനെ അവനെ പണിയുകയാണ്. ഒരു ജീവനുള്ള, പ്രവർത്തിക്കുന്ന, കാര്യക്ഷമതയുള്ള, ശക്തനായ ഒരു ശരീരത്തിൻ്റെ അവയവം. അങ്ങനെ ആ ഭക്ഷണം ചില ആഴ്ചകൾ കഴിയുമ്പം അതൊരു ചോറോ ചപ്പാത്തിയോ അല്ല, അത് മാംസവും രക്തവും അസ്ഥികളുമായി മാറി. ഇങ്ങനെയായിരിക്കണം സുവിശേഷകർ കൊണ്ടുവരുന്ന എല്ലാ ആളുകളും ആയിത്തീരേണ്ടത്. അതുകൊണ്ട് ആരെയാണ് കൂടുതൽ ആവശ്യം? സുവിശേഷകനാണോ, പ്രവാചകനാണോ, പ്രടിപ്പിക്കുന്നവനാണോ? അത് ഇതുപോലെയാണ്. കൈയാണോ കൂടുതൽ പ്രധാനപ്പെട്ടത്? അതോ പല്ലുകളാണോ കൂടുതൽ പ്രധാനപ്പെട്ടത്? അതോ വയറാണോ കൂടുതൽ പ്രധാനപ്പെട്ടത്? അതോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളാണോ? അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം കൈ അതെടുത്ത് വായിൽ വെക്കുന്നില്ലെങ്കിൽ പല്ലിനും വയറിനും ചെയ്യാനൊന്നുമില്ല. കൈ ആ ഭക്ഷണം എടുത്ത് വായിൽ വെച്ചു, എന്നാൽ പല്ലും വയറും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ ഭക്ഷണം പ്രയോജനമില്ലാത്തതായി തീർന്നു, അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമില്ല. സുവിശേഷകനാണോ പ്രവാചകനേക്കാൾ പ്രധാനപ്പെട്ടത്? അതോ പ്രവാചകനാണോ സുവിശേഷകനേക്കാൾ പ്രധാനപ്പെട്ടത്? എഫേസ്യ ലേഖനം 4 നാം വായിക്കുന്നു, യേശു ശിഷ്യന്മാരോടൊപ്പം ഭൂമിയിലായിരുന്ന സമയത്ത് ശിഷ്യന്മാരോട് അവൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണിത്. അവനവരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു എങ്ങനെയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പ്രവർത്തിക്കുന്നത്. സുവിശേഷകന്മാരും ഇടയന്മാരും പഠിപ്പിക്കുന്നവരും എഫേസ്യർ 4:11 പറയുന്ന പോലെ അവൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതിനു ശേഷം അവർക്ക് കൊടുത്ത ദാനങ്ങളാണിത്. അവൻ ഈ ഭൂമിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരത് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. നമ്മൾ മുമ്പ് യോഹന്നാൻ 16:12 കണ്ടല്ലോ, ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം അവർക്ക് മനസ്സിലായി, പൗലോസിനും അത് മനസ്സിലായി. എഫേഷ്യ 4:10, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന്മീതെ കയറിവനുമാകുന്നു. അവിടെ നിന്ന് ചിലരെ അപ്പോസ്തലന്മാരാക്കി. ഈ ഭൂമിയിൽ വെച്ച് അപ്പോസ്തലന്മാരാക്കിയവരല്ല അവർ, അവരെ ഈ ഭൂമിയിൽ വെച്ച് അപ്പോസ്തലന്മാരാക്കിയവരാണ്. ഇവരെ അവൻ സ്വർഗത്തിൽ നിന്ന് അപ്പോസ്തലന്മാരാക്കിയവരാണ്. അവർ പോയി വിവിധ ഇടങ്ങളിൽ പ്രാദേശിക സഭകൾ സ്ഥാപിച്ചു. അതുപോലെ പ്രവാചകന്മാർ, അവരെ അവരുടെ ആത്മീയ നില കാണിച്ചു കൊടുക്കുകയും അതിനൊരു പരിഹാരം പറയുകയും ചെയ്തു. സുവിശേഷകരെ, ക്രിസ്ത്യാനികളല്ലാത്തവരെ യേശുവിൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നു. ഇടയന്മാരെ അവരെ പരിപാലിക്കേണ്ടതിന്, അതുപോലെ അവരെ പഠിപ്പിക്കേണ്ടതിന് ഉപദേഷ്ടാക്കന്മാർ. ഇതെല്ലാം കർത്താവ് കൊടുക്കുന്നത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ പണിയേണ്ടതിന് എല്ലാ ആളുകളെയും സജ്ജരാക്കുകയാണ്. 12 പറയുന്ന ശരീരം, ഇവരല്ല സഭ പണിയുന്നത്. എഫേഷ്യർ 4:11 പറയുന്ന ഈ 5 കൃപകൾ ലഭിച്ച ആളുകൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ആ വിശ്വാസികളാണ് യേശുവിൻ്റെ സഭ പണിയുന്നത്. നമ്മുടെ ശരീരം പോലെ എല്ലാ അവയവത്തിനും ഒരു പണിയുണ്ട്. അതുകൊണ്ട് സുവിശേഷ പ്രവൃത്തി ചെയ്യുന്നവരെയും ശിഷ്യന്മാരാക്കുന്നവരെയും നാം തമ്മിൽ തട്ടിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ദൈവ വഴികളെക്കുറിച്ച് അജ്ഞരാണ് ഇങ്ങനെ താരതമ്യം ചെയ്യുന്നത്. ഇതും അതും ഒരുപോലെ ആവശ്യമാണോ? നിന്റെ ഇടത്ത് കൈയോ വലത് കൈയോ ഏതാണ് പ്രധാനപ്പെട്ടത്? ഏതാണ് കട്ട് ചെയ്ത് കളയേണ്ടത്? ഒന്ന് മറ്റേതിനേക്കാൾ പ്രധാനമാണെന്ന് തോന്നുന്നു, എന്നാൽ ഇത് രണ്ടും ശരീരത്തിന് ആവശ്യമാണ്. ദൈവമാണത് വച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ആരോഗ്യമുള്ളതായിരിക്കണം, അത് ഉപയോഗിക്കാനും കഴിയണം. അങ്ങനെയാണ് ശരീരം പ്രവർത്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28:20 യേശു പറയുന്നത് പോലെ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിച്ചും കൊണ്ട്. ഇത് ചെയ്യുവാൻ വേണ്ടി നമ്മളെ സഹായിക്കേണ്ടതിന് ആ അവസാന കൽപ്പന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. മത്തായി 28:18, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ മഹാദൗത്യം നാം പൂർത്തീകരിക്കണമെങ്കിൽ നാം ഇത് വിശ്വസിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്കിത് നിവർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്ത്യ ശുശ്രൂഷയിൽ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഫലം കാണത്തില്ല. നിങ്ങൾ സുവിശേഷകനാണെങ്കിലും പ്രവാചകനാണെങ്കിലും അപ്പോസ്തലനാണെങ്കിലും റിസൾട്ട് പെട്ടെന്ന് കാണത്തില്ല. ചിലപ്പം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇതുപോലെ ഒരു കുട്ടിയെ നിങ്ങൾ വളർത്തി ഒരു പ്രായപൂർത്തിയാക്കുന്നത് പോലെ, അതിനുവേണ്ടി ഒരു അപ്പനും അമ്മയ്ക്കും എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും. പല വർഷങ്ങളിലായി സ്തഭകൾ സ്ഥാപിച്ചും ഞാൻ കാണുന്നു, ഇതുപോലെ തന്നെയാണ് വിശ്വാസികളെ വളർത്തി അവരെ ദൈവഭക്തി ഉള്ളവരാക്കി തീർക്കുന്നത്. എന്നെ ഈ വേലയ്ക്ക് അയച്ചവന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. അവൻ എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കണം. ഈ മഹാദൗത്യത്തിൻ്റെ ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഈ മഹാദൗത്യത്തിൻ്റെ 2 ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28:19-20, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ഉപദേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ അത് ആദ്യം ചെയ്യണം. ഇവിടെ ഈ ദൗത്യം യേശു പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ 2 ഇടയിലാണ് ഇത് പറയുന്നത്. 1 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതാണ് ഒരു കാര്യം. എന്നാൽ അത് അവസാനിപ്പിക്കുന്നത് ഈ അത്ഭുതകരമായ കാര്യം പറഞ്ഞുകൊണ്ടാണ്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ഈ 2 ഏതിനെക്കുറിച്ചെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് ആ മഹാദൗത്യത്തിൻ്റെ 2 നിവർത്തിക്കാൻ കഴിയില്ല. എൻ്റെ 50 ശുശ്രൂഷയിൽ ഞാൻ കണ്ട ഒരു കാര്യം, നിരാശപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങളെ അയച്ചവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനാണെന്ന്. പിശാചികൾ വസിക്കുന്ന രണ്ടാം സ്വർഗത്തിൽ പോലും അവൻ അധികാരമുണ്ടെന്ന്. അതുപോലെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരുടെ മേലെ കർത്താവിന് പൂർണ്ണ അധികാരമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. അതുപോലെ ഈ മഹാദൗത്യം നിർവഹിക്കാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഈ പ്രത്യേക വാഗ്ദാനം എനിക്കുണ്ട്, അവൻ എല്ലാ നാളും എന്നോടുകൂടി ഇരിക്കുമെന്ന്. ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ഒരു മോശം സ്വഭാവമാണ് വ്യവസ്ഥ പാലിക്കാതെ ദൈവത്തിന്റെ വാഗ്ദാനം അവകാശപ്പെടുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ യേശുവിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നൊരു വാഗ്ദാനമുണ്ട്. യേശുവിൽ വിശ്വസിക്കാന്നുള്ള വ്യവസ്ഥ പാലിക്കാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ ചിന്തിച്ചാൽ അത് ഭ്രാന്തമായിട്ടുള്ളൊരു കാര്യമല്ലേ? നാം നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്നെങ്കിൽ സകല പാപം പോക്കി അവൻ നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയുക എന്നുള്ള വ്യവസ്ഥ നിങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും നിങ്ങളുടെ പാപം അവൻ ക്ഷമിച്ചെന്ന്? ദൈവത്തിന്റെ വാഗ്ദാനം ഒരു വ്യവസ്ഥയ്ക്ക് കീഴിലാണ്. ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നല്ലവരെന്നോ മോശപ്പെട്ടവരെന്നോ നോക്കാതാണ് ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നത്. മഴയും അതുപോലെയാണ്, നല്ലവരെന്നും മോശപ്പെട്ടവരെന്നും നോക്കുന്നില്ല. ഭൗതിക വസ്തുക്കൾ ഒരു വ്യവസ്ഥയും കൂടാതെ എല്ലാവർക്കും അവൻ നൽകുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങളിലുള്ള അവന്റെ വാഗ്ദാനം, പാപങ്ങളുടെ ക്ഷമ തുടങ്ങി മാനസാന്തരപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ആരുടെയും പാപങ്ങൾ അവൻ ക്ഷമിക്കുന്നില്ല. നീതീകരണം വിശ്വാസത്താലാണ്, വിശുദ്ധീകരണവും വിശ്വാസത്താൽ തന്നെയാണ്. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കും. അതിനൊരു വ്യവസ്ഥയുണ്ട്. ഇതെങ്ങനെയാണ്? ഞാനിപ്പോൾ പറഞ്ഞ പല മേഖലകളിലും അനേകം ക്രിസ്ത്യാനികളും ഇങ്ങനെയാണ്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള വാഗ്ദാനം അവകാശപ്പെടുന്നത് അവിടെ പറയുന്ന വ്യവസ്ഥ പാലിക്കാതാണ്. അത് അത്ഭുതകരമല്ലേ? നിങ്ങൾ ഏറ്റുപറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന് ഞാൻ പ്രസംഗിച്ചാൽ അവർ അത്ഭുതപ്പെടും. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത് നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവർ പറയും അതത്ര ഭോഷത്തമായ കാര്യമാണ്. ബൈബിൾ പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നല്ലേ? ശരിയാണ്. ശരി എങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നെങ്കിലാണ്. നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കുക, അവരെ സ്നാനപ്പെടുത്തുകയും ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അതുകൊണ്ട് ഈ കൽപ്പന ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കൊടുക്കപ്പെട്ടതാണ്. അവര് പോയി യേശു പഠിപ്പിച്ചതെല്ലാം അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നെങ്കിൽ. ഞാൻ കഴിഞ്ഞ 30-35 കൊല്ലങ്ങള് ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. യേശു പഠിപ്പിച്ചതെല്ലാം ചെയ്യാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് സിഡികളിലൂടെയും ഇന്റർനെറ്റിലൂടെയും അങ്ങനെ പല കാര്യങ്ങളിലൂടെയും ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട്. യേശു എന്നോടുകൂടെ ഇരിക്കുന്നത്, അതുപോലെ ദൈവത്തിൻ്റെ അധികാരങ്ങളും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, അത് വിശ്വസിക്കുക. അവൻ്റെ അധികാരം നിങ്ങൾക്ക് പിന്നിൽ നിൽക്കും. നിങ്ങൾ പോയി യേശു പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ തന്നെ ഒന്നാമത് ചെയ്യുകയും മറ്റു മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്താൽ അവൻ നമ്മളോടുകൂടി ഇരിക്കുന്നതിൻ്റെ ഒരു ഫലം ഇതാണ്. അവൻ നമ്മെ നിരാശ, ആകുലത, ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള എല്ലാറ്റിൽ നിന്നും രക്ഷിക്കും. യേശു എന്നോടുകൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ എനിക്കെങ്ങനെ നിരാശനായിരിക്കാൻ കഴിയും? എനിക്കെങ്ങനെ ക്ഷീണിതനായിരിക്കാൻ കഴിയും? യേശു എന്നോടെപ്പോഴും ഉണ്ടെങ്കിൽ എനിക്കെങ്ങനെ ഭയപ്പെടാൻ കഴിയും? അനേക ആളുകൾ ചിന്തിക്കുന്നു യേശു അവരോടൊപ്പം ഉണ്ടെന്ന്. എന്നാൽ ഇല്ല, യേശു പഠിപ്പിച്ചതല്ല അവർ ചെയ്യുന്നില്ല, മറ്റാളുകളെ അങ്ങനെ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നുമില്ല. അവിടെ ഒരു വ്യവസ്ഥയുണ്ട്, അത് വ്യക്തമായി കാണാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. മത്തായി 4-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നാം കണ്ടത്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ യേശു പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം ഇതാണ്. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അഭിഷക്തനായതിനു ശേഷം ആദ്യം പഠിപ്പിച്ച കാര്യം ഇതായിരുന്നു, യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ദൈവത്തെ സേവിച്ചുകൊണ്ട് മാത്രം അവൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താനോ അവന് സന്തോഷം വരുത്താനോ നമുക്ക് കഴിയുകയില്ല. അനേക ക്രിസ്ത്യാനികൾ സന്തോഷം കണ്ടെത്തുന്നത്, ശരി ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു, ഞാൻ അത് ചെയ്യുന്നു, അനാഥാശ്രമം നടത്തുന്നു, ബൈബിൾ കോളേജ് നടത്തുന്നു, ഞാൻ ആളുകളെ സഹായിക്കുന്നു, ആവശ്യത്തിലിരിക്കുന്നവർക്ക് ഞാൻ പണം കൊടുക്കുന്നു, ഞാൻ അവിടെ പോയി പല കാര്യങ്ങൾ ചെയ്യുന്നു. അവരെപ്പോഴും ചിന്തിക്കുന്നത് അവരെന്ത് ദൈവത്തിന് ചെയ്യുന്നു എന്നാണ്. അത് നല്ലതാണ്, ഞാൻ തള്ളി പറയുന്നില്ല. അവൻ മടങ്ങി വരുന്നതുവരെ നാം അവനെ ശുശ്രൂഷിക്കേണ്ടതുണ്ട്. 1 കൊരിന്ത്യർ 15:58, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുകയും. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും കർത്താവിൻ്റെ വേല നിർത്താൻ ആഗ്രഹിക്കുന്നു, എപ്പോഴും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. അതിനെ വില കുറച്ച് ഞാൻ കാണുന്നില്ല. ആ വേലയെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിനേക്കാൾ പ്രധാനം ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ മനോഹരമായൊരു ഉദാഹരണമാണ് ആത്മാവിനാൽ അഭിഷിക്തനായ ശേഷം യേശു പറഞ്ഞ ആദ്യത്തെ വാക്കാണിത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പഠിപ്പിച്ച എല്ലാ കാര്യത്തിലും ആദ്യം പഠിപ്പിച്ച കാര്യം ഇതാണ്. ഇതാണ് ആ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും സ്വീകരിക്കുക, എല്ലാ ദിവസവും തുടർച്ചയായി. ദൈവവചനം എല്ലാ ദിവസവും നിങ്ങളിൽ ജീവനായി തീരണം. നമുക്കിന്നുള്ളതുപോലെ ആദ്യകാലങ്ങളിൽ ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മുടെ വേദപുസ്തകമുണ്ട്. നമ്മൾ അതുകൊണ്ട് ഈ വേദപുസ്തകം എല്ലാ ദിവസവും പഠിക്കണം നമുക്ക് ദൈവവചനം ലഭിക്കാൻ. എന്നാൽ ആദ്യകാലങ്ങളിൽ അവരുടെ കയ്യിൽ വേദപുസ്തകം ഇല്ലാഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരിൽ കൂടി അവർ കേട്ടത് അവർക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി ജയിലിൽ പോയ ഒരാളുടെ കയ്യിൽ വേദപുസ്തകം ഇല്ല. തുറന്നിരിക്കുന്ന ഒരു വേദപുസ്തകം അവൻ്റെ മുമ്പിലില്ലെങ്കിലും അവനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനം ലഭിക്കാൻ കഴിയും. കാരണം അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ആവശ്യ സമയത്ത് നമുക്ക് ആവശ്യമായ ആ പ്രത്യേക വചനം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ആ സമയത്തെ നമ്മുടെ ആവശ്യത്തിനായിട്ട് ആ പ്രത്യേക പ്രശ്നത്തിൻ്റെ ഉത്തരമാണത്. ആ വാഗ്ദാനം നമുക്ക് ക്ലെയിം ചെയ്യാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:38-42 ഈ ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. യേശു മറിയയുടെയും മാർത്തയുടെയും വീട്ടിലേക്ക് വരുന്ന കാര്യം അവിടെ കാണുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു ലൂക്കോസ് 10:38 മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഇതിനെ മുമ്പ് ചിന്തിച്ച ഈ കാര്യവുമായിട്ട് തട്ടിച്ചു നോക്കുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഭക്ഷണം അത് പ്രധാനപ്പെട്ടതാണോ? നിശ്ചയമായിട്ടും. എന്നാൽ കൂടുതൽ പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുകയാണ്. ഈ രണ്ട് സഹോദരിമാരുടെ ഈ വിവരണത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങി. ആർക്കു വേണ്ടിയാണ്? അവൾക്ക് വേണ്ടിയല്ല. അവൾ വളരെ സ്വാർത്ഥതയില്ലാത്തവളാണ്. വിശന്ന് വലഞ്ഞ 13 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യേശുവിനും അവൻ്റെ 12 ശിഷ്യന്മാർക്കും അവൾ ആ അടുക്കളയിൽ വളരെ കഷ്ടപ്പെടുന്നു. കർത്താവിന് വേണ്ടി, അവൾക്ക് വേണ്ടിയല്ല. അവിടെ പണം ചെലവഴിക്കുന്നു, കടയിലേക്ക് പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, ഭക്ഷണം കുക്ക് ചെയ്യുന്നു, സമയം ചെലവഴിക്കുന്നു, പണം, അധ്വാനം, ത്യാഗം, അതും കർത്താവിനെ ശുശ്രൂഷിക്കാൻ. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ആയിരിക്കാം, നിങ്ങളും ത്യജിക്കുന്നുണ്ടായിരിക്കാം. പണം, സമയം, ആരോഗ്യം, കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നല്ലതാണ്. മാർത്ത ചിന്തിച്ചതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനിതെല്ലാം ചെയ്തതിന് ശേഷം യേശുവിൻ്റെ അടുക്ക് ചെല്ലും, അവൻ പറയും, നല്ല ദാസനെ, നീ നല്ല വേല ചെയ്തു, നീ വിശ്വസ്തനായനോ. എന്നാൽ അതല്ല അവൾ കേട്ടത്. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പം അകത്ത് താൻ ആ ജോലിയെല്ലാം ചെയ്തപ്പം തന്നെ സഹായിക്കാതിരുന്ന തൻ്റെ സഹോദരിയോടുള്ള പരാതിയുമായിട്ടാണ് അവൾ വരുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതിരിക്കുമ്പം അതിനർത്ഥം എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അവൾക്കതില്ലായിരുന്നു. അവൾ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് മറിയ വന്ന് എന്നെ സഹായിക്കാത്തത്. അവൻ മാർത്തയെ ശാസിച്ചു. അവൻ പറഞ്ഞു, മാർത്തയെ, ഭക്ഷണമല്ല പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ വചനം കേൾക്കുന്നതാണ് പരമ പ്രധാനമായത്. അതാണ് മറിയ തെരഞ്ഞെടുത്തത്. ലൂക്കോസ് 10:42 അത് അവളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല. അവിടെ നിങ്ങൾ കണ്ടോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന്. യേശുവിന് എന്താണ് ഇവിടെ വേണ്ടത്? ശുശ്രൂഷയാണോ നിങ്ങളിൽ നിന്ന് അവൻ എന്താണ് വേണ്ടത്? ശുശ്രൂഷ നല്ലതാണോ? ആ പരിമളതലം അവൻ്റെ കാൽക്കൽ ഒഴിച്ച് മറിയ യേശുവിനെ പിന്നീട് ശുശ്രൂഷയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവവചനം കൈക്കൊള്ളുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് പഠിക്കാം. ഒരു കാര്യം മതി, 25 കാര്യം വേണ്ട. ലൂക്കോസ് 10:42, എല്ലാ ദിവസവും യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക. എല്ലാ സമയത്തും ഈ അനുഭവം ഉണ്ടായിരിക്കട്ടെ. അവൻ നമ്മോട് വ്യക്തിപരമായി പറയുന്ന കാര്യം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഒന്ന് മതിയെന്ന് നീ പറഞ്ഞ കാര്യം തിരിച്ചറിയാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ. നിന്റെ വചനം കേട്ട് അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.